بسم الله الرحمن الرحيم
والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب
ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക, അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, പണ്ഡിതന്മാരെ, പ്രബോധകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നാം ഈ ക്ലാസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തൗഹീദ് പഠിപ്പിക്കുന്ന തൗഹീദിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കൊച്ചു ഗ്രന്ഥമാണ് അൽ ഉസൂലു സലാസ എന്ന പേരിൽ എഴുതപ്പെട്ട, രചിക്കപ്പെട്ട ഗ്രന്ഥം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഹിജ്റ 1206 മരണപ്പെട്ട ആ മഹാപണ്ഡിതന്റെ, പ്രബോധകന്റെ ഗ്രന്ഥമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം പണ്ഡിതന്മാര് വിശദീകരിച്ച ഗ്രന്ഥമാണ് അൽ ഉസൂലു സലാസ. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ ആ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പണ്ഡിതന്മാര് ധാരാളം ഷറഹുകൾ എഴുതി. അങ്ങനെ വളരെ പ്രാധാന്യത്തോട് കൂടി കണ്ട, പണ്ഡിതന്മാർ കാണുന്ന ഒരു ഗ്രന്ഥമാണ് റസൂലു സലാസ. അതിന്റെ 5-ാമത്തെ ക്ലാസ്സിലാണ് ഇപ്പോൾ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു തആല ഈ ക്ലാസ് ഭംഗിയായി പൂർത്തീകരിക്കാനും പഠനാർഹമായ രീതിയിൽ അവതരിപ്പിക്കാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റസൂലു സലാസ നമുക്കറിയാം, അതിന്റെ ആരംഭമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. റസൂലു സലാസയുടെ ആരംഭം ഏതു മുതലാണ്? ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. فإذا قيل لك ما الأصول الثلاثة التي يجب على الإنسان معرفتها എന്ന ചോദ്യം മുതലാണ് യഥാർത്ഥത്തിൽ അൽ ഉസൂലു സലാസ തുടങ്ങുന്നത്. അതിനു മുമ്പുള്ള ചർച്ചയെല്ലാം തുടക്കമാണ്, ആമുഖമാണ്. നമുക്കറിയാം അൽ ഉസൂലു സലാസ, അതിന്റെ ആരംഭം നാം പരിശോധിച്ചു നോക്കിയാൽ നാല് വിഷയങ്ങൾ, കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒന്ന് അൽഇൽം, അതായത് അള്ളാഹുവിനെ അറിയുക, പ്രവാചകനെ അറിയുക സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ ദീനെക്കുറിച്ച് അറിയുക, വൽ അമലു ബിഹി, അതിനെക്കുറിച്ച് ഇത് പ്രകാരം പ്രവർത്തിക്കുക, വദ്ദഅവതു ഇലൈഹി, പ്രബോധനം ചെയ്യുക. നാല് വസ്സബ്റു അലൽ അദാ ഫീഹി, അതിന്റെ മാർഗത്തിൽ നാം ക്ഷമിക്കുക, ക്ഷമ കൈകൊള്ളുക. അതിനുശേഷം 3 മസ്അലകൾ വീണ്ടും ഷെയ്ഖ് പഠിപ്പിക്കുന്നു. അതും തൗഹീദുമായി ബന്ധമുള്ള സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു മൂന്ന് മസലകളാണ്. ഒന്ന്, അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് ഉപജീവനം നൽകി, എന്നാൽ നമ്മെ വെറുതെ ഉപേക്ഷിച്ചില്ല, മറിച്ച് നമുക്ക് വേണ്ടി അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. അവനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ് നമ്മെ അല്ലാഹു സൃഷ്ടിച്ചത്. രണ്ടാമത്തെ കാര്യം, അവനിൽ അല്ലാഹുവിൽ പങ്കുചേർക്കപ്പെടുന്നത് അല്ലാഹു ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. അതേപോലെ മൂന്നാമത്തെ മസലയാണ് അല്ലാഹുവിനെ ഏകനാക്കിയ തൗഹീദുള്ള മുവഹ്ഹിദായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിക്കുന്ന ഒരു മുസ്ലിമിനും അല്ലാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കളെ മിത്രങ്ങളായി സ്വീകരിക്കാൻ പറ്റില്ല. അൽ വലാഉ വൽ ബറാഇന്റെ വിഷയം ഇതെല്ലാം ആമുഖമായി പറഞ്ഞതിന് ശേഷമാണ് അൽ ഉസൂലു സലാത്തയിലേക്ക് വരുന്നത്. അൽ ഉസൂലു സലാത്തയിൽ പെട്ട ആദ്യത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഉസൂലു സലാത്ത? മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരു മനുഷ്യൻ റബ്ബിനെ കുറിച്ച് അറിയുക. വ ദീനഹു, ശേഷം എന്താണ്? ദീനിനെ കുറിച്ച് അറിയുക. മൂന്നാമതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നബിയെ കുറിച്ച് അറിയുക. ഈ മൂന്ന് കാര്യങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ വിഷയമാണ് മഅരിഫത്തുൽ അബ്ദി റബ്ബഹു. അതാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങളാണത്രേ ഖബറിൽ മനുഷ്യൻ ചോദിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ മൂന്ന് ഉസൂലുകൾക്ക്, കാര്യങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം നൽകാനുള്ള കാരണം. മർ റബ്ബുക, മാ ദീനുക, മൻ നബിയുക, ഈ മൂന്ന് ചോദ്യങ്ങൾ. ഈ മൂന്ന് ചോദ്യങ്ങൾ തെളിവ് സഹിതമാണ് അത് ഉസൂലു തരാതെ പഠിപ്പിക്കുന്നത്. കാരണം അഖീദയിൽ എന്ത് പറ്റില്ല? തഖ്ലീദ് പറ്റില്ല. തെളിവില്ലാതെ, അന്ധമായി ഒരു കാര്യം തെളിവില്ലാതെ നമുക്ക് വിശ്വസിക്കാൻ അല്ലാഹു തആല അനുമതി നൽകിയിട്ടില്ല. അത് മുശ്രിക്കുകളുടെ സ്വഭാവമാണ്. ഇന്ന വജദന ആബാഅനാ അലാ ഉമ്മ, അതായത് നമ്മുടെ പിതാക്കന്മാർ ഉപ്പാപ്പന്മാരെ ഒരു മില്ലത്തിൽ ഞാൻ കണ്ടു, അവരെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത് എന്ന വാദം. ആരുടെ വാദമാണ്? ബഹുദൈവ വിശ്വാസികളുടെ വാദമാണ്. തഖ്ലീദുൽ അഅമ. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, ലാ യജൂസു തഖ്ലീദു ഫിൽ അഖീദ, അഖീദയിൽ പ്രത്യേകിച്ച് തഖ്ലീദ് പറ്റില്ല, പാടില്ല. അപ്പോൾ ഈ അലുസൂൽ തരാത്ത മൂന്ന് അടിസ്ഥാന കാര്യങ്ങൾ തെളിവ് സഹിതം പഠിച്ച് അതനുസരിച്ച് പ്രാവർത്തികമാക്കിയവൻ സംബന്ധിച്ചിടത്തോളം ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ആ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ഇതൊന്നും പഠിക്കാതെ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ അവസ്ഥ? ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാൻ പറ്റും. അവർ പറയും, ഹാ ഹാ ലാ അദ്രി, അവർക്ക് ഉത്തരം കിട്ടും, എനിക്കറിയില്ല എന്നവർ മറുപടി പറയും. അപ്പോൾ അവിടുന്ന് അൻ കദബ ഫയുഖാലു ലഹു അൻ കദബ, അവൻ കളവ് പറഞ്ഞു, ഫഅഫ്രിഷൂഹു മിനന്നാർ, അവർക്ക് നരകത്തിൽ ഒരു വിരിപ്പ്, ഒരു മെത്ത വിരിച്ചു കൊടുക്കൂ, വഅൽബിസൂഹു മിനന്നാർ, നരകത്തിൽ നിന്ന് വസ്ത്രം അവനെ ധരിപ്പിക്കൂ, വഫ്തഹു ലഹു ബാബൻ മിനന്നാർ, നരകത്തിലേക്കുള്ള കവാടം അവരെ വേണ്ടി തുറന്നു കൊടുക്കൂ. അപ്പോൾ ഇത് സ്വർഗവും നരകത്തിന്റെയും വിഷയമാണെന്ന് നാം പഠിക്കണം. ഒരു മനുഷ്യന്റെ അഖീദ ശരിയായാലാണ് അവൻ യഥാർത്ഥ വിശ്വാസിയാവുള്ളൂ. യഥാർത്ഥ വിശ്വാസികൾക്കാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റൂ. അപ്പോ സ്വർഗം, നരകം, അതിനു മുമ്പ് നമുക്കറിയാം ഖബറിലുള്ള രക്ഷയും ശിക്ഷയും, അത് നിരവധി തെളിവുകൾ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ്. നബി സല്ലം പറഞ്ഞു, ഇന്ന അഹദകും ഇദാ മാത ഉരിദ അലൈഹി മഖഅദുഹു ബിൽ ഗദാതി വൽ അശി, നിങ്ങളിൽ ഒരുവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഇരിപ്പിടം പകലും വൈകുന്നേരവും അവനക്ക് കാണിക്കപ്പെടും. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിൽ വെച്ച് അവന്റെ ഇരിപ്പിടം സ്വർഗത്തിലെ ഒന്നിയിൽ സ്വർഗവാസികൾക്ക് സ്വർഗത്തിലുള്ള ഇരിപ്പിടം കാണിച്ചു കൊടുക്കും. നരകവാസിയാണെങ്കിൽ നരകവാസികൾക്കുള്ള ഇരിപ്പിടം അവന് കാണിച്ചു കൊടുക്കും. ഇൻ കാന മിൻ അഹ്ലിൽ ജന്നതി ഫമിൻ അഹ്ലിൽ ജന്ന വമിൻ ഇൻ കാന മിൻ അഹ്ലിൽ നാരി ഫമിൻ അഹ്ലിൽ നാർ യുഖാലു അവനോട് പറയപ്പെടും ഹാദാ മഖഅദുക് ഇതാണ് നിന്റെ ഇരിപ്പിടം. ഹത്താ യബഅസക അല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അല്ലാഹു നിന്നെ അതിൽ പ്രവേശിപ്പിക്കുന്നത് വരെയുള്ള നിന്റെ ഇരിപ്പിടമാണെന്ന് കാണിച്ചു കൊടുക്കും. വേറൊരു ഹദീസിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ ഇങ്ങനെ നമുക്ക് കാണാം. ഇന്ന ഹാദിഹിൽ ഉമ്മത തുബ്തല ഫീ ഖുബൂരിഹ ഈ ഉമ്മത്ത് ഖബറുകളിൽ പരീക്ഷിക്കപ്പെടുന്നതാണ്. ഫലൗല അല്ലാ തദാഫനു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദം കേട്ടു. നബിക്ക് മാത്രമാണ് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഫലൗല അല്ലാ തദാഫനു നിങ്ങൾ ഖബറടക്കം ഉപേക്ഷിക്കും എന്ന ഭയം കൊണ്ടാണ്. ആ ഭയമില്ലായിരുന്നുവെങ്കിൽ ദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബ്രി അല്ലദീ അസ്മഉ മിൻഹു ഞാൻ കേൾക്കുന്ന ഖബർ ശിക്ഷ നിങ്ങളെ അല്ലാഹു കേൾപ്പിച്ചു തരാൻ നിങ്ങൾക്ക് അല്ലാഹു കേൾപ്പിച്ചു തരാൻ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന്. അത്രക്കും ഭയാനകമായ ഒരു കാര്യമാണ് ഖബർ ശിക്ഷ. അല്ലാഹു തആല നമ്മെ ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും മോചിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇദ്നാ മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി നമസ്കാരത്തിൽ അത്തശഹുദുൽ അഖീരിൽ ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും രക്ഷ ശരണം തേടുമായിരുന്നു സ്ഥിരപ്പെട്ട ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. പുളി അൽ ഉസൂലു സലാത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ നാം സൂചിപ്പിച്ചത്. മഅരിഫത്തുൽ അബ്ദി റബ്ബഹു എന്ന ഈ ഒന്നാമത്തെ അസ്റിലാണ് ഇപ്പോൾ നാം ഉള്ളത്. എന്താണ് റബ്ബിന്റെ അർത്ഥം? അതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഷെയ്ഖ് ചോദിക്കുകയാണ് ഫഇദാ ഖീലലക താങ്കളോട് പറയപ്പെട്ടാൽ മർ റബ്ബുക ആരാണ് നിന്റെ റബ്ബ് എന്ന് പറയപ്പെട്ടാൽ ഫഖുൽ റബ്ബി അല്ലാഹു അല്ലദീ റബ്ബാനി എന്നെ പരിപാലിക്കുകയും പരിപാലിച്ച റബ്ബ ജമീഅൽ ആലമീൻ എല്ലാ ലോകങ്ങളെയും ജീവജാലങ്ങളെയും പരിപാലിച്ച റബ്ബാകുന്നു എന്റെ റബ്ബ്. ഇത് റുബൂബിയത്തിന്റെ ഒരു അർത്ഥമാണ് ഇവിടെ ഷെയ്ഖ് പറഞ്ഞത്. എന്താണത്? പരിപാലനം. ഇപ്പം റബ്ബ യുറബ്ബി എന്ന വാക്കിന്റെ അർത്ഥം മലയാളത്തിൽ പറയുകയാണെങ്കിൽ പരിപാലിക്കുക. പരിപാലകൻ ആരായി? അറബ്ബിന്റെ അർത്ഥം എന്താണ്? പരിപാലകൻ. പരിപാലിക്കുക എന്ന് മലയാളത്തിൽ മലയാള ഭാഷയിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ പല അർത്ഥങ്ങളുമുണ്ട്. ഇപ്പം അറബ്ബിന് പണ്ഡിതന്മാർ നൽകിയ പല അർത്ഥങ്ങളും അതിൽ മലയാളത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഒരു അർത്ഥമാണ് നിഘണ്ടുവിലുള്ളത്, രക്ഷിക്കുക. പരിപാലകൻ, രക്ഷകൻ. അതേപോലെ പരിപാലിക്കുക എന്ന വാക്കിന്റെ ഒരു അർത്ഥമാണ് മലയാളത്തിൽ പോറ്റുക എന്ന അർത്ഥം. എന്താണത്? തർബിയത്ത്. അതേപോലെ പരിപാലനം എന്ന വാക്കിന്റെ ഒരു അർത്ഥമാണ് ഭരണം എന്ന അർത്ഥം. നമുക്കറിയാം റുബൂബിയത്തിന്റെ ഒരു അർത്ഥമായി പണ്ഡിതന്മാർ പറഞ്ഞ എന്താണ്? അല്ലാഹു തആലക്ക് ഖൽഖുണ്ട്, അതേപോലെ മുതഫർറിദുൻ ബിൽ മുൽക്ക്, ആധിപത്യം അല്ലാഹുവിന്റേത് മാത്രം. അപ്പോൾ ഇത്രയും അർത്ഥങ്ങൾ യഥാർത്ഥത്തിൽ ഈ വാക്കുകൾ തമ്മിൽ, റബ്ബ് അല്ലെങ്കിൽ പരിപാലകൻ, ഈ രണ്ട് വാക്കുകൾ തമ്മിൽ സാമീപ്യമുണ്ട് എന്ന് നമുക്ക് ഭാഷ പരിശോധിച്ച അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. അപ്പോ ഒരു അർത്ഥമാണ് റുബൂബിയത്തിന്റെ അർത്ഥമാണ് അത്തർബിയ. അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചു. ആ മനുഷ്യർക്ക് വേണ്ട ഭൗതികമായ മതപരമായ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചു, തയ്യാറാക്കി. ഭൗതികമായെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു സംവിധാനിച്ചു. ദീനിപരമായ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ഇബാദത്തെടുത്തുകൊണ്ട് ജീവിക്കുക. അതിനുവേണ്ടി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. അതിനുവേണ്ടി അള്ളാഹു ഗ്രന്ഥങ്ങൾ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു. അപ്പോ തർബിയത്താണ് ഷെയ്ഖ് ഇവിടെ റുബൂബിയത്തിന്റെ അർത്ഥമായി പറഞ്ഞിട്ടുള്ളത്. അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ലോകങ്ങൾ അല്ലാഹു തആല പരിപാലിച്ചു. വഹുവ മഅബൂദി ലൈസലി മഅബൂദുൻ സിവാ, അവനാകുന്നു എന്റെ ആരാധ്യൻ, അവനല്ലാതെ എനിക്ക് വേറെ ആരാധ്യൻ ഇല്ല. എന്നാൽ റുബൂബിയത്തിന്റെ വേറെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇതല്ലാതെ ഇഫ്റാദുല്ലാഹി ബിൽ ഖൽഖി വൽ മുൽക്കി വത്തദ്ബീർ, അതായത് സൃഷ്ടിപ്പ്, ആധിപത്യം, നിയന്ത്രണം, കൈകാര്യ കർത്തൃത്വം എന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആ കാര്യങ്ങളിൽ ഏകനാക്കുക, തൗഹീദ് ചെയ്യുക, അഥവാ അള്ളാഹുവിനെ മുതഫറിദായി അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങളിൽ ഏകനാണെന്ന് വിശ്വസിക്കുക. ഇതാണ് റുബൂബിയത്തിന്റെ വേറെ ഒരു നിർവചനം. ഇവിടെ റബ്ബ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ചോദ്യം വരാറുണ്ട്. അതായത് ഖബറിൽ ചോദിക്കപ്പെടുന്നു മർ റബ്ബുക. അതേപോലെ ഷെയ്ഖ് അൽ ഉസൂലു സലാസയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നു മഅരിഫത്തുൽ അബ്ദി റബ്ബഹു. എന്നാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലാഹു തആല സൃഷ്ടാവാണ്, പ്രപഞ്ച നിയന്താവാണ്, ഉപജീവനം നൽകുന്നവനാണ് എന്ന വിഷയത്തിൽ ആർക്ക് തർക്കമില്ലായിരുന്നു? ഭൗതിക വിശ്വാസികൾക്ക് തർക്കമില്ലായിരുന്നു. പിന്നെ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ? അഥവാ മർ റബ്ബുക, മക്ക മുശ്രിക്കുൾ അടക്കം പറഞ്ഞിരുന്നു ആകാശ ഭൂമി സൃഷ്ടാവ് അള്ളാഹുവാണ്, ഉപജീവനം നൽകുവൻ അള്ളാഹുവാണ്, നിയന്താവ് അള്ളാഹുവാണ്. പിന്നെ എന്താണ് ഇതിന്റെ വിവക്ഷ? ഇവിടെയാണ് പണ്ഡിതന്മാർ പറയുന്നത് റബ്ബ് കൊണ്ട് ഇവിടെ ഉദ്ദേശം മഅബൂദി എന്നാണ്. അതായത് ആരാകുന്നു നിന്റെ ആരാധ്യൻ? അതായത് റുബൂബിയത്ത് ഉലൂഹിയത്ത് തമ്മിലുള്ള ബന്ധമാണ് ഇതിൽ നിന്ന് പ്രകടമാവുന്നത്. പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന ഒരു കായികയുണ്ട്, അർറുബൂബിയത്തു തസ്തൽസിമു തൗഹീദുർ റുബൂബിയത്തി യസ്തൽസിമു തൗഹീദൽ ഉലൂഹിയ. അതായത് തൗഹീദുർ റുബൂബിയ വിശ്വസിച്ച ഒരു വ്യക്തി സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അയാൾ തൗഹീദുൽ ഉലൂഹിയ അംഗീകരിച്ചിരിക്കണം. അഥവാ അള്ളാഹുവാണ് പ്രപഞ്ച സൃഷ്ടാവ്, നിയന്താവ് എന്നെല്ലാം ഒരു മനുഷ്യൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ അയാൾ നിർബന്ധമായി എന്ത് ചെയ്തിരിക്കണം? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത് ശരിക്കും ഈ നിലക്കുള്ള ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും റബ്ബ് എന്ന് പറയപ്പെടുമ്പോൾ അതിന്റെ ഭാഷാർത്ഥം പരിപാലകൻ, നാഥൻ എന്ന അർത്ഥങ്ങളാണെങ്കിലും അതിന്റെ ഉദ്ദേശം പലപ്പോഴും ആരാധ്യൻ, ആരാധിക്കപ്പെടേണ്ടവൻ എന്ന അർത്ഥത്തിലാണ് പലപ്പോഴും പ്രയോഗിക്കപ്പെടുന്നത്. ആ ഉദ്ദേശമാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത് എന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഷെയ്ഖ് പോലെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മർ റബ്ബുക എന്ന് ഷെയ്ഖ് സാലിഹ് കൂട്ടിച്ചേർക്കുകയാണ്. പല ശുറാഹുകളും പറഞ്ഞിട്ടുണ്ട് അത്ര. മർ റബ്ബുക എന്ന് ഖബറിൽ ചോദിക്കപ്പെടുന്ന ചോദ്യത്തിന്റെ അർത്ഥം തൗഹീദുർ റുബൂബിയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള, അഥവാ ആരാണ് പ്രപഞ്ച സൃഷ്ടാവ്, നിയന്താവ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് നീ ആരാധിക്കുന്ന ആരാധന നീ സമർപ്പിക്കുന്ന നിന്റെ നാഥൻ റബ്ബ് ആരാകുന്നു എന്ന അർത്ഥത്തിലാണ് പല പണ്ഡിതന്മാരും വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇതിന് ഷെയ്ഖ് പറഞ്ഞ തെളിവ് എന്താണ്? അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്, ലോകങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്താണ് തെളിവായി ഉദ്ധരിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഈ ആയത്തിന്റെ അർത്ഥം വിശദീകരിച്ചു. എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന്റെ പൂർണ്ണമായ അർത്ഥം വരാ പറയാം. ഒറ്റ വാചകത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരാള് പറയാം, അതെ, സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാകും. അതെ. ഇനി നമ്മുടെ സുഹൃത്തുക്കളായ എൽമ പഠിക്കുന്ന വിഭാഗക്കാരോട് ചോദിക്കുന്നു, അൽഹംദ് ഇവിടെ സർവസ്തുതിയും എന്ന അർത്ഥം വെച്ചു, എങ്ങനെയാണ് ഈ അർത്ഥം വന്നത്? സമീർ മൗലവി. അതെ, അൽഹംദ് എന്ന വാക്ക് നമ്മൾ ഇവിടെ അർത്ഥം കൊടുത്തെന്താണ്? സർവസ്തുതിയും എല്ലാ സ്തുതി കീർത്തനങ്ങളും അള്ളാഹുവിന് മാത്രം എന്ന് പറയുമ്പോ ഈ സർവസ്തുതി എന്ന അർത്ഥം ഇങ്ങനെ വന്നത് അൽ എന്ന ഈ പദത്തിൽ നിന്നാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? അൽ ഇസ്തിഗ്റാഖ്, ഭാഷാ പണ്ഡിതന്മാർ പറയുന്നു. അതായത് എല്ലാ സ്തുതിയും അതിൽ ഉൾപ്പെട്ടു, മനസ്സിലായല്ലോ. രണ്ടാമത് ചോദ്യം പണ്ഡിതന്മാരോട്, അള്ളാഹുവിന് മാത്രം എന്ന് എങ്ങനെ വന്നു? അള്ളാഹുവിന് മാത്രം എന്ന് എങ്ങനെ വന്നു? ഇത് എല്ലാവർക്കും പഠിക്കാനും കൂടിയാണ് പറയുന്നത്. അൽഹംദു എന്ന അർത്ഥം മനസ്സിലായി. ലില്ലാഹി, ലില്ലാഹി ഈ അള്ളാഹു എന്ന പദത്തിന് തൊട്ടു മുമ്പ് എന്തുണ്ട്? ലാമുണ്ട്. ഈ ലാമിനാണ് അറബി ഭാഷയിൽ ലാമുൽ ഇസ്തിഹ്ഖാഖ് എന്ന് പറയുന്നത്. എന്താണ് ഇസ്തിഹ്ഖാഖിന്റെ ലാമാണ്? അതായത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു, അള്ളാഹു മാത്രമാണ് ഈ സ്തുതി കീർത്തനങ്ങൾക്കെല്ലാം അർഹൻ. ഇസ്തിഹ്ഖാഖിന്റെ ലാമാണത്. ശ്രദ്ധിക്കണം, ലാമ് ഒന്നുകിൽ ലാമുൽ ഇസ്തിഹ്ഖാഖ് ആയിരിക്കും അല്ലെങ്കിൽ ലാമുൽ മുൽക്ക് ആയിരിക്കും. അതായത് ലാമിന് മുമ്പ് ഒരു വസ്തുവാണെങ്കിൽ അത് ലാമുൽ മുൽക്കായിരിക്കും. എന്താണ്? അതായത് എന്റെ ഉടമസ്ഥതയിൽപ്പെട്ടതാണ്, ഞാനാണ് ഇതിന്റെ ഉടമ എന്ന അർത്ഥത്തിലുള്ള ലാമാണത്. അതായത് അദ്ദാറു ലി ഫുലാൻ, ഈ വീട് ഈ വ്യക്തിയുടേതാണ്, ഈ വീടിന്റെ ഉടമ ഈ വ്യക്തിയാണെന്ന് ഇങ്ങനെ പറയാം. ലി ഫുലാൻ, ഇവിടെ ലാമിന്റെ അർത്ഥം എന്താണ്? ലാമുൽ മുൽക്കാണ്, ഇസ്തിഹ്ഖാഖാണ്, മുൽക്കാണ്. എന്നാൽ അൽഹംദുലില്ലാഹി എന്ന് പറയുമ്പോ ലാമിന് മുമ്പ് വസ്തുവല്ല, ഒരു ആശയമാണെങ്കിൽ, ഒരു അർത്ഥമാണെങ്കിൽ, മാനയാണെങ്കിൽ ലാം എന്തായി മാറി? ലാമുൽ ഇസ്തിഹ്ഖാഖാണ്. ഇത്രയും സൂക്ഷ്മമായ ഒരു അർത്ഥമാണ്. നമ്മൾ പലപ്പോഴും ഈ അറബി ഭാഷ, ഈ ഖുർആൻ പരിഭാഷയിൽ സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രം പറയുമ്പോൾ അതിന്റെ ബാഹ്യമായ അർത്ഥമാണ് മാത്രമാണ് ഞാൻ വായിക്കുന്നത്. ഈ സൂക്ഷ്മമായ അർത്ഥത്തിലേക്ക് പണ്ഡിതന്മാർക്ക് എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് ഈ ഖുർആനിക ആയത്തുകളിൽ നമുക്ക് കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ നമുക്ക് ഭക്തിയൊക്കെ ഉണ്ടാകും. ഇത്രയും സൂക്ഷ്മമായ ഈ സുവ്യക്തമായ അറബി ഭാഷയിലൂടെയാണ് അള്ളാഹു തആല ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോ ഈ അർത്ഥത്തിന്റെ വിശാലമായ ഭാഗത്തേക്ക് നാം ഒരു പെട്ടെന്നുള്ള ഒരു സൂചന മാത്രമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിന് വിശദീകരണമായിട്ട് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്, അൽഹംദുലില്ലാഹ് ആകുന്നു ഏറ്റവും നല്ല പ്രാർത്ഥന. അഫ്ദലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഫ്ദലു ദുആഇ അൽഹംദുലില്ലാഹ്. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ര് എന്താകുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അൽഹംദുലില്ലാഹ് ആകുന്നു. അതും കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചതാണ്. അതായത് അതിലെ ഒരു ഇബാറത്ത് പെട്ടെന്ന് വായിക്കുകയാണ്. അല്ലാമ മുബാറക് പൂരി റഹിമഹുല്ലാഹ് തുഹ്ഫത്തുൽ അഹ്മദി ഷർഹ് തിർമിദി എഴുതിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, വഅഫ്ളു ദുആഇ അൽഹംദുലില്ലാഹ് ലിഅന്ന ദുആഅ ഇബാറത്തുൻ അൻ ദിക്രില്ലാഹി വഅൻ തത്ലബ മിൻഹുൽ ഹാജ. എന്ത് എങ്ങനെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അൽഹംദുലില്ലാഹ് ആയത്? അദ്ദേഹം പറയുന്നു, ദുആ എന്ന് വെച്ചാല് എന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്? ഒന്ന്, അള്ളാഹുവിനെ സ്മരണം, അള്ളാഹുവിനെ സ്മരിക്കുകയും അതേപോലെ അള്ളാഹുവിനോടൊരു കാര്യം ആവശ്യപ്പെടുകയും അതിലുണ്ട്. എതിലുണ്ട്? പ്രാർത്ഥനയിലുണ്ട്. ഒന്ന് ദിക്ർ, ഒന്ന് തലബ്. വൽഹംദു യഷ്മലുഹുമാ, അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അതിലുൾപ്പെട്ടിട്ടുണ്ട്. فإن من حمد الله يحمده على نعمته والحمد على النعمة طلب المزيد. അള്ളാഹുവിനെ വല്ലവനും സ്തുതിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പകരമായിട്ടാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് അള്ളാഹ് അവൻ സ്തുതിക്കുന്നത്. വൽഹംദു അല നിഅമതി തലബുൽ മസീദ്, എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് ഒരു മനുഷ്യൻ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്താൽ അതിലെന്തുണ്ട്? കൂടുതലായി അള്ളാഹു തആല അവന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലഇൻ ശകർത്തും ലഅസീദന്നക്കും എന്ന അർത്ഥം ഇതിന്റെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. അപ്പൊ അതിൽ വർദ്ധനവ് ഉണ്ടാകാൻ അള്ളാഹു തആല അവന്റെ നിഅമത്തുകൾ അധികരിപ്പിക്കാനുള്ള ഒരു തേട്ടം കൂടിയും അതിലുണ്ട്. അങ്ങനെയാണ് അഫ്ദലുൽ ദുആഇ അൽഹംദുലില്ലാ എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഇനി വേറെയും വിശദീകരണം ഉണ്ടാകാം. ഇനിയാണ് നമ്മൾ രണ്ടാമത്തെ അഥവാ റുബൂബിയത്തിന്റെ മർറബ്ബൂക്ക് എന്ന വിഷയത്തിലാണ് ഇതിന് രണ്ടാമത്തെ ഭാഗത്തേക്കാണ് പ്രവേശിക്കുകയാണ്. ഒന്ന്, ആരാണ് മർറബ്ബൂക്ക എന്ന ചോദ്യത്തിന് അർത്ഥം ഉത്തരം മനസ്സിലായി. റബ്ബി അള്ളാ, അള്ളാഹു ആണ് നമ്മുടെ റബ്ബ്, പരിപാലകൻ, ആരാധ്യൻ. ഈ റബ്ബ് ആരാകുന്നു? അതിനെക്കുറിച്ച് നാം പഠിച്ചു. റബ്ബ ജമീ അൽ ആലമീന ബിനിഅമീ, എന്നെയും ലോകങ്ങളെ എല്ലാം അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് പരിപാലിച്ചു. ഇനി എങ്ങനെയാണ് നാം റബ്ബിനെ മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്ന ചോദ്യമാണ് അടുത്തത്. ഫഇദാ ഖീലലക, അടുത്ത ചോദ്യമാണ് ഫഇദാ ഖീലലക, അതാണ് നമ്മുടെ ഇന്നത്തെ പാഠം ആരംഭിക്കുകയാണ്. ഫഇദാ ഖീലലക, എന്നാൽ താങ്കളോട് പറയപ്പെട്ടാൽ, ബിമ അറഫ്ത റബ്ബക, നിന്റെ റബ്ബിനെ നീ ഏത് മുഖേനയാണ്, എങ്ങനെയാണ് നീ റബ്ബിനെ മനസ്സിലാക്കിയത്? ഫഖുൽ ബിആയാതിഹി വമഖ്ലൂഖാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങൾ മുഖേനയും സൃഷ്ടികൾ മുഖേനയുമാണ് നാം അവനെ റബ്ബിനെ മനസ്സിലാക്കിയത്, തിരിച്ചറിഞ്ഞത്. വമിൻ ആയാതിഹി ലൈലു വന്നഹാറു വശംസു വൽ ഖമർ, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് രാത്രി പകല് സൂര്യൻ ചന്ദ്രൻ. ഒമിൻ മഖ്ലൂഖാതിഹി, അവന്റെ സൃഷ്ടികളിൽ പെട്ടതാണ് അസ്സമാവാതു സബ്ഉ വൽ അർദൂന സബ്ഉ, ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും. ഒമൻ ഫീഹിന്ന, ആ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരും. ഒമ ബൈനഹുമ, അവക്കിടയിലുള്ള സൃഷ്ടികളെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ പെട്ടതാണ്. അതായത് ആകാശങ്ങളിലും ഭൂമിയിലും അവക്കിടയിലുമുള്ള സൃഷ്ടികൾ. അപ്പൊ ഏഴ് ആകാശങ്ങൾ ഉണ്ടാവും, അവക്കിടയിൽ എന്തുണ്ട്? അള്ളാഹുവിന്റെ മലക്കുകൾ ഉണ്ട്. അപ്പോൾ എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് എന്ന് ഷെയ്ഖ് പഠിപ്പിക്കുന്നു. ഇതൊക്കെ ഖുർആനിക ആയത്തുകൾ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് പഠിപ്പിക്കുകയാണ്. ഇവിടെ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിനെ തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ ഉള്ള ഒരു മാർഗമാണ് ഇവിടെ ഷെയ്ഖ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതായത് നമുക്കറിയാം അള്ളാഹു അദൃശ്യനാണ്, നമുക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയില്ല. നമ്മുടെ ദൃഷ്ടികൊണ്ട് ഈ ദുനിയാവിൽ വെച്ച് നമുക്ക് കാണാൻ സാധിക്കുമോ? പറ്റില്ല. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, വലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക, മൂസാ നബി അലൈഹിസ്സലാമുമായി സംസാരിക്കാൻ അള്ളാഹു തആല ഒരു നിർണിത സമയം നിശ്ചയിച്ചു. ആ മീഖാത്തിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം വരികയും അങ്ങനെ അള്ളാഹു തആല മൂസാ നബിയോട് അലൈഹിസ്സലാം സംസാരിക്കുകയും ചെയ്തപ്പോൾ സംസാരിച്ച് മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹുവിനെ കൂടുതൽ അള്ളാഹുവിനോട് ഇഷ്ടം, സ്നേഹം തോന്നുകയും അങ്ങനെ അള്ളാഹുവിനെ കാണണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. റബ്ബി അരിനി അൻദുർ ഇലൈക, അള്ളാഹുവേ ഒന്ന് എനിക്ക് നിന്നെ കാണാൻ സാധിക്കുമോ എന്ന ചോദ്യം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞത് ലൻ തറാനി, ഒരിക്കലും നിനക്ക് എന്നെ കാണാൻ സാധിക്കില്ല. വലാകിൻ അൻദുർ ഇലൽ ജബൽ, പക്ഷേ നീ ഈ പർവ്വതത്തിലേക്ക് നോക്കും. ഫഇനി ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി, ആ പർവ്വതം അതിന്റെ സ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിനക്ക് എന്നെ കാണാം. فلما تجلى ربه للجبل, ഈ പർവ്വതത്തിന് അല്ലാഹു തആല പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ജഅലഹു ദക്ക, അതിനെ അല്ലാഹു തആല മണ്ണാക്കി മാറ്റി. വഖറ മൂസ സഈഖ, മൂസ നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീണുപോയി. فلما افاق, ബോധം വന്നതിനു ശേഷം മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അല്ലാഹുവെ. തുബ്തു ഇലൈക, നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നു. വ അന അവ്വലുൽ മുഅ്മിനീൻ, വിശ്വാസികളിൽ ഒന്നാമനാകുന്നു ഞാൻ. ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, അല്ലാഹു തആലയെ ഈ ദുനിയാവിൽ വെച്ച് ഒരു മനുഷ്യന് കാണാൻ സാധിക്കുകയില്ല, എന്നാൽ പരലോകത്ത് വെച്ചോ വിശ്വാസികൾ അല്ലാഹുവിനെ കാണുന്നു. വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ, ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തെളിവ്. മുഅ്തസില എന്ന പിഴച്ച വിഭാഗക്കാർ ഈ ലൻ തറാനി എന്ന ഈ ആയത്തുകൊണ്ട് എന്ത് വാദിച്ചു? അല്ലാഹുവിനെ ആരും കാണുകയില്ല, ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും. മനസ്സിലായല്ലോ, അത് ശരിക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തോട് വിരുദ്ധമാണെന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കാണാൻ സാധിക്കുകയില്ല, പക്ഷെ അവനെ നമുക്ക് അവന്റെ ദൃഷ്ടാന്തങ്ങൾ മുഖേന, സൃഷ്ടികൾ മുഖേന അല്ലാഹുവിനെ അറിയാൻ സാധിക്കും. അതാണ് ശൈഖ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശൈഖ് അല്ലാഹുവിനെ അറിയാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഒന്നെന്താണ്? ഒന്ന്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മുഖേനയും സൃഷ്ടികൾ മുഖേനയും. ദൃഷ്ടാന്തങ്ങളിൽ എന്തൊക്കെ എണ്ണി പറഞ്ഞു? അല്ലൈലു വന്നഹാർ വശംസു വൽ ഖമർ, അതായത് പകല് രാത്രി സൂര്യൻ ചന്ദ്രൻ. മഖ്ലൂഖാത്തിലോ മിൻ മഖ്ലൂഖാത്തി, അതെ ആകാശങ്ങൾ ഭൂമി. ഒരു ചോദ്യം ചോദിക്കാം, ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതല്ലേ? ഖുർആനിൽ വേറെ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും, മിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ത്? ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ്. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു വ്യത്യാസപ്പെടുത്തൽ? ചില ആൾക്കാർ ശൈഖിന് അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്, അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്, മഹ്ലൂക്കാത്താണ്. പക്ഷെ ഇങ്ങനെയുള്ളൊരു വേർതിരിവ് പറയാനുള്ള കാരണം, നാം സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ പകലും രാവിലെ വൈകുന്നേരം രാത്രിയൊക്കെ അവൻ ഭൂമിയെ കാണുന്നു, ആകാശത്തെ നോക്കുന്നു. അപ്പോഴൊന്നും അതിനൊന്നും ഒരു യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്നാൽ പകല് രാത്രി സൂര്യൻ ചന്ദ്രൻ ഈ ദൃഷ്ടാന്തം സംബന്ധിച്ചിടത്തോളം, ദൃഷ്ടാന്തങ്ങൾ എന്ന് പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാരണം, ഇത് മാറ്റങ്ങൾക്ക് വിധേയമായ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അപ്പോൾ അതിന് ശരിക്കും ഈ മാറ്റങ്ങൾ വരുമ്പോൾ പകലാകുന്നു, രാത്രിയാകുന്നു. പകലിൽ സൂര്യനെ കാണുന്നു, രാത്രി ചന്ദ്രനെ കാണുന്നു. അപ്പോൾ ഈ മാറ്റം ആരാണ് കൊണ്ടുവരുന്നത്? രാത്രിയെ അള്ളാഹു തആല പറഞ്ഞു, യുഹ്ശി ലൈല നഹാർ, അതായത് രാത്രി കൊണ്ട് പകലിനെ അള്ളാഹു മൂടുന്നു എന്ന് പറയുമ്പോൾ, ഇതെല്ലാം ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നവൻ ആരാകുന്നു എന്ന ഒരു ചിന്ത മനുഷ്യനിൽ സ്വാഭാവികമായും വരും. അതുകൊണ്ടാണ് ദൃഷ്ടാന്തങ്ങൾ എന്ന പേരിൽ അതിനെ പരിചയപ്പെടുത്താനുള്ള കാരണം. എന്താണ് ഇതിന് തെളിവ്? ഒമിൻ ആയാതിഹി ലൈലു വന്നഹാർ, രാവിലെയും പകലുമെല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണെന്ന് തെളിവെന്താണ്? ഒമിൻ ആയാതിഹി ലൈലു വന്ന, സൂറത്തുൽ ഫുസ്സിലത്തിൽ ആയത്താണ്. അവൻ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു രാത്രിയും പകലും. വശംസു വൽ ഖമർ, വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും. ലാ തസ്ജുദു ലിശംസി വലൽ ഖമർ, നിങ്ങൾ സൂര്യനും ചന്ദ്രനും സുജൂദ് ചെയ്യരുത്. അവയെ സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രം നിങ്ങൾ സജൂദ് ചെയ്യുക. ഇൻകുൻതും ഇയാഹു തഅ്ബുദൂ, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ആരാധിക്കുന്നുവെങ്കിൽ. അപ്പോൾ ഇത് അള്ളാഹുവിന് ദൃഷ്ടാന്തങ്ങളാകുന്നു, ആയത്തുകളാകുന്നു എന്നതിനുള്ള തെളിവാണ് ഇവിടെ ഷെയ്ഖ് ഉദ്ധരിച്ചിട്ടുള്ളത്. അതേപോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ പെട്ടതാകുന്നു ഏഴ് ആകാശങ്ങൾ. ഷെയ്ഖിന്റെ ഇബാറത്ത് എന്താണ്? ومن مخلوقاته അവന്റെ സൃഷ്ടികളിൽ പെട്ടതാകുന്നു السماواتു السبع والارضون السبع ومن فيهن, ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും. അപ്പോൾ ഇവിടെ ഏഴ് ആകാശങ്ങൾ ഏഴ് ഭൂമി, ഭൂമിയും ഏഴെണ്ണമാവണോ എന്നൊരു ചോദ്യം. ഇത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. അല്ലാഹു തആല സൂറത്തു തലാഖിൽ പറയുന്നുണ്ട്, അല്ലാഹു അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർദി മിസ്ലഹു, അല്ലാഹു ആകുന്നു ഏഴ് ആകാശങ്ങൾ സൃഷ്ടിച്ചവൻ, അതേപോലെ ഭൂമിയും. അതുപോലെ ഭൂമി എന്ന് പറയുമ്പോൾ ഭൂമിയും എത്രയാണ്? ഏഴാകുന്നു എന്ന അർത്ഥം ഇതിൽ നിന്ന് കിട്ടും. അതേപോലെ ഹദീസുകളിലും ഏഴ് ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വസല്ലം പറഞ്ഞിട്ടുണ്ട്, മം വലമ ഖീദ ശിബ്രിൻ തുവിഖഹു മിൻ സബ്ഇ അർദീൻ അർദീൻ. അതായത് ഒരാള് ഒരു ചാൻ വീതം അക്രമം പ്രവർത്തിച്ചാൽ, മറ്റുള്ളവരുടെ ഭൂമി അക്രമത്താൽ കൈവശമാക്കിയിട്ടുണ്ടെങ്കിൽ, തുവിഖഹു മിൻ സബ്ഇ അറദീൻ, ഏഴ് ആകാ ഭൂമികളിലേക്ക് അവനെ അള്ളാഹു ആഴ്ത്തിക്കളയും എന്നൊരു ഹദീസ്. ആ ഹദീസിൽ എന്തുണ്ട്? ഏഴ് ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആധുനിക ശാസ്ത്രത്തിലും ഇപ്പൊ ഖുർആനും ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തുന്ന അതിൽ റിസർച്ച് ചെയ്യുന്ന ഗവേഷകന്മാരും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നു അത്രേ, ഭൂമിക്കും എന്തുണ്ട്? ഏഴ് തട്ടുകളുണ്ട്, ലെയേഴ്സ് ഉണ്ട്. അതാണത്രേ ഈ ആയത്തിനും ഈ ഹദീസിനുമെല്ലാം സൂചന എന്ന് ആധുനിക ശാസ്ത്രവുമായി ഒന്ന് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ വൈരുദ്ധ്യമില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം. പറഞ്ഞു വരുന്നത്, ഇത് ശാസ്ത്രം അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട ഹദീസിനും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. പിന്നീട് ശാസ്ത്രത്തിലേക്ക്, അത് ശാസ്ത്രം പറഞ്ഞോ പറഞ്ഞില്ലേ, നമുക്ക് വിശ്വാസമായി ബന്ധപ്പെടുത്താൻ പാടില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ശാസ്ത്ര സത്യങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇന്നത്തെ ശാസ്ത്ര സത്യമായിരിക്കണം എന്നില്ല, ഭാവിയിലെ ശാസ്ത്ര സത്യം. ഇപ്പോ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ നിങ്ങൾക്കറിയോ? അതായത് ഇജ്മാ പ്രകാരം ഷെയ്ഖുസ്ലാം പറയുന്നു, ലോക മുസ്ലിം പണ്ഡിതന്മാർക്ക് തർക്കമില്ലാത്ത ഭൂമി ഉരുണ്ടതാണ് എന്ന വിഷയത്തിൽ. എന്നാൽ ശാസ്ത്രത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് എന്ന വിഷയം അത് ശാസ്ത്ര സത്യം എന്ന നിലക്ക് വൈകിട്ടായിരിക്കും. പറഞ്ഞു വരുന്നത്, ശാസ്ത്രവും പ്രമാണവും തമ്മിൽ എന്തില്ല? വൈരുദ്ധ്യമില്ല. എന്നാൽ ചില ആൾക്കാർ, ശത്രുക്കള് അതിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ചില ആയത്തുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറയാറുണ്ട്. എന്നാൽ അവർക്ക് ഖുർആനിക ആയത്തുകളും അറിയില്ല, അതിന്റെ ഭാഷാർത്ഥവും അറിയില്ല. ഒരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വിദ്യാർത്ഥി, ഞാൻ കഴിഞ്ഞ അവസരത്തിൽ പറഞ്ഞതായിരിക്കും, ഒരു വിദ്യാർത്ഥി എനിക്കൊരു ഇമെയിൽ അയച്ചു. ഞാൻ ഉമ്മുൾക്കുള യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലത്ത്. അപ്പൊ എന്താണ്, ആ കുട്ടിയുടെ ഒരു ക്ലാസ്മേറ്റ് ഈ ഖുർആനെ കുറിച്ചുള്ള ശത്രുക്കളുടെ ആരോപണങ്ങൾ വായിച്ച് വായിച്ച് അവന്റെ വിശ്വാസം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഖുർആനിലും അബദ്ധങ്ങളുണ്ട്. ഇപ്പൊ എന്ത് അബദ്ധങ്ങളാണ് കണ്ടുപിടിച്ചത്? അറബി ഭാഷാപരമായ അബദ്ധങ്ങൾ. ഖുർആനിലുണ്ട്. അങ്ങനെ ആ അബദ്ധങ്ങൾ അയച്ചു തരാൻ പറഞ്ഞു ഞാൻ. അങ്ങനെ അബദ്ധങ്ങളാണെന്ന് ആരോപിച്ചുകൊണ്ട് അയച്ചു തന്നു. അപ്പം ഈ കുട്ടിയുടെ ചെറിയ ബുദ്ധി അനുസരിച്ച് ആരോ അവനെ പ്രയാസപ്പെടുത്തിയതാണ്. അതായത് യൂണിവേഴ്സിറ്റിയിൽ, ഇപ്പം ഉമ്മുൽ ഖുർആനെങ്കിലും ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും, ആദ്യത്തെ വർഷം പഠിപ്പിക്കുന്ന അറബിക് ഗ്രാമറിന്റെ പുസ്തകമുണ്ട്. ആ അറബിക് ഗ്രാമറിന്റെ പുസ്തകം വെച്ചുകൊണ്ടാണ് ഖുർആനിൽ അബദ്ധങ്ങളുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഓരോന്നിനും അതിന് മറുപടി എഴുതി, ഇത് അറബിക് ഗ്രാമർ ശരിക്കും പഠിക്കാനായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അങ്ങനെ എന്റെ വിദ്യാർത്ഥിക്ക് സമാധാനമായി അവനെ അവന്റെ കൂട്ടുകാരനെ അയച്ചു കൊടുത്തു. അപ്പൊ ഇതാണ് ശരിക്ക് അറിവില്ലായ്മയാണ് പലപ്പോഴും ഈ ആരോപണങ്ങളോടൊക്കെ പിന്നാലെ. ഇവിടെ ഇൽമു പഠിക്കുന്നവർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയാണ്, തൂബിഖഹു മിൻ സബഇ അർദീൻ എന്നാണ് അതിന്റെ പ്രബലമായ ഉച്ചാരണം. അർദീൻ എന്നും വായിക്കപ്പെടാം. എന്താണ് തൂബിഖഹു മിൻ സബഇ അർദീന്റെ അർത്ഥം? രണ്ട് വിശദീകരണം പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. ഒന്ന്, അവന് പിടിച്ചെടുത്ത അക്രമിച്ച് അവൻ പിടിച്ചെടുത്ത ആ ഭൂമി, അത് ഏൽക്കാൻ അവൻ ആവശ്യപ്പെടും എന്നാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം, അവനെ ആ ഭൂമിയിൽ അവനെ അള്ളാഹു ആഴ്ത്തിക്കളയും എന്ന് രണ്ട് വ്യാഖ്യാനങ്ങളും ഇതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നാം പഠിച്ചു വരുന്നത്, അല്ലാഹു തആല അവനെ നമുക്ക് അറിയാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കുവാനും സൃഷ്ടികളിലേക്ക് നോക്കുവാനുമാണ്. وَقَوْلُهُ تَعَالَى إِنَّ رَبَّكُمُ اللَّهُ الَّذِي خَلَقَ السَّمَاوَاتِ وَالْأَرْضَ ആകാശങ്ങളും ഭൂമിയെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ് എന്നതിന് തെളിവാണിത്. ഇന്ന റബ്ബക്കും അല്ലാഹു അല്ലദീ ഖലഖ സമാവാതി വൽഅർദ്, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവൻ, സൃഷ്ടിച്ചതാരാകുന്നു, നിങ്ങളുടെ നാഥനാകുന്നു, റബ്ബാകുന്നു. ഫീ സിത്തതി അയ്യാം, ആറ് ദിവസങ്ങളുണ്ട്. ثُمَّ اسْتَوَى عَلَى الْعَرْشِ, അതിനുശേഷം അല്ലാഹു തആല അർശിന്റെ മേലെ ആരോഹണം ചെയ്തു. ശ്രദ്ധിക്കണം, ചില പരിഭാഷകളിൽ അള്ളാഹു അർശിന്റെ മേലെ ഉപവിഷ്ടനായി എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ആ വ്യാഖ്യാനം ശരിയല്ല എന്നാണ് മലയാള നിഘണ്ടുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഉപവിഷ്ടനായി എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ഇരുന്നു എന്നാണ്. ഇരുന്നു എന്ന അർത്ഥം ഇസ്തിവ എന്ന് പണ്ഡിതന്മാര് നൽകിയിട്ടില്ല. എന്നാൽ ആരോഹണം ചെയ്തു, ആരോഹിക്കുക എന്നാൽ നിഘണ്ടുവിൽ കൊടുത്തിട്ടുള്ള അർത്ഥം ഒന്ന് അൽ ഉലൂവാണ്, അതായത് ഉയർച്ച. അതേപോലെ കയറ്റം, പണ്ഡിതന്മാര് പറയാറുണ്ട് ഇസ്തവ അയ്യാല വർത്തഫ, കയറി ഉയർന്നു, ഈ അർത്ഥങ്ങൾ കൊടുക്കാറുണ്ട്. എന്നാൽ അൽ ജുലൂസ് ഇരുന്നു എന്ന അർത്ഥം അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നും പണ്ഡിതന്മാര് കൂട്ടിച്ചേർക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ഇത് സിഫാത്ത്, അള്ളാഹുവിന്റെ സിഫാത്തിൽപ്പെട്ടതാണ് എന്ത് ഇസ്തിവാ. അപ്പൊ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ നാം സൂക്ഷിക്കണം. പലപ്പോഴും അള്ളാഹു നമ്മൾ ഇരിക്കുന്നതുമായി ഇരിക്കുന്നു എന്നാണ് വഹാബികൾ പറയുന്നത് എന്ന് എതിരാളികൾ ആരോപിക്കാറുണ്ട്. അപ്പൊ അവർക്ക് അനുകൂലമായി നമ്മൾ ഒരിക്കലും ഇസ്തിവാന് അർത്ഥം കൊടുക്കാൻ പാടില്ല. അള്ളാഹു അർശിന്റെ മേലെ ഇസ്തിവാ ചെയ്തു. യുഹ്ശി ലൈല നഹാർ, പകൽ രാത്രി കൊണ്ട് അള്ളാഹു പകലിനെ മൂടി, അഥവാ രാത്രി അള്ളാഹു കൊണ്ടുവന്ന് പകലിന്റെ വെളിച്ചത്തെ അള്ളാഹു മൂടി. യത്ലുബുഹു ഹസീത, അതായത് രാത്രി പകലിനെ വേഗത്തിൽ തേടി അന്വേഷിക്കുന്നു, പകൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ താമസിക്കാതെ രാത്രി വരുന്നു. വശംസ വൽ ഖമറ വൻ നുജൂമ മുസഖറാത്തിൻ ബി അംരി, അല്ലാഹു തആല അതേപോലെ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. അതേപോലെ സൂര്യനും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് അവരെയും അള്ളാഹു സൃഷ്ടിച്ചു. അലാ ലഹുൽ ഖൽഖു വൽ അംർ, സൃഷ്ടിപ്പും ആധിപത്യവും നിയന്ത്രണമെല്ലാം അള്ളാഹുവിന് മാത്രമല്ലേ. അറിയുക, തബാറക അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അനുഗ്രഹീതനായി. അപ്പൊ ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഇതെന്തിനുള്ള തെളിവാണ്? ആകാശങ്ങളുടെയും ഭൂമികളെയും സൃഷ്ടാവ് അള്ളാഹുവാണ് എന്നതിനുള്ള തെളിവ്. വറബ്ബുഹുവൽ മഅബൂദ്, ഇതിന്റെ അവസാനത്തെ, ഇന്നത്തെ ക്ലാസ്സിന്റെ അവസാനത്തെ ഭാഗം വായിക്കുകയാണ്. വറബ്ബുഹുവൽ മഅബൂദ്, എന്താണ് റബ്ബ് എന്ന് വെച്ചാൽ മഅബൂദ് ആകുന്നു, ആരാധ്യനാകുന്നു. അപ്പോൾ ഇവിടെ ശരിക്ക് മർ റബ്ബുക്ക എന്നതിന്റെ ഉദ്ദേശം എന്താണ്? നിന്റെ ആരാധ്യൻ ആരാകുന്നു. അപ്പോൾ യഥാർത്ഥ വിശ്വാസത്തിൽ പറയും റബ്ബി അല്ലാ. കപട വിശ്വാസികളും സത്യനിഷേധികളും അവർക്ക് ഉത്തരം കിട്ടുകയില്ല. റബ്ബ് മഅബൂദ് ആകുന്നതിന് തെളിവെന്താണ്? യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ ജനങ്ങളെ, ഉബ്ദു റബ്ബക്കും, നിങ്ങൾ ഇതാകുന്നു. സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ കൽപ്പന എന്താ അറിയും? സൂറത്തുൽ ബഖറ ദീർഘമായ സൂക്തങ്ങൾ അടങ്ങിയ അധ്യായമാണ്. അതിൽ ആദ്യത്തെ കൽപ്പന എന്താണ്? ഉബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ, രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന കൽപ്പനയാണ്. ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും അല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകുവാൻ വേണ്ടി. അപ്പോ ഇവിടെ നോക്കൂ, നിങ്ങൾ റുബൂബിയ്യത്തും ഉലൂഹിയ്യത്തും പറഞ്ഞു. നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച അള്ളാഹു എന്താണ്? റുബൂബിയ്യത്താണ്. ആ റബ്ബിന് മാത്രമാണ് ആരാധന നൽകേണ്ടത്, ആ റബ്ബിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. എന്താണ്? ഉലൂഹിയ്യത്താണ്. അപ്പൊ ഖുർആനിന്റെ ഒരു ശൈലി എന്താണ്? റുബൂബിയ്യത്ത് പറഞ്ഞുകൊണ്ട് ഉലൂഹിയ്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കും. മനസ്സിലായല്ലോ? അതായത് തൗഹീദുർ റുബൂബിയ്യ യസ്തൽസിമു തൗഹീദൽ ഉലൂഹിയ്യ വ തൗഹീദുൽ ഉലൂഹിയ്യ യതദമ്മനു തൗഹീദർ റുബൂബിയ്യ. ഇതാണ് ഖാഇദ. തൗഹീദുൽ റുബൂബിയ്യ, അല്ലാഹു റബ്ബാണ്, അല്ലാഹുവാണ് ലോക പ്രപഞ്ച സൃഷ്ടാവ് നിയന്താവ് എന്നെല്ലാം വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ നിർബന്ധമായും അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. എന്നാൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവൻ, തൗഹീദുൽ ഉലൂഹിയ്യ ഉള്ളവൻ, അവൻ എന്ത് അംഗീകരിച്ചു കഴിഞ്ഞു? അല്ലാഹുവാണ് റബ്ബ്, ഖാലിഖ്, മുദബ്ബിർ എന്നെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ ഉലൂഹിയ്യത്ത് റുബൂബിയ്യ തമ്മിൽ എന്തുണ്ട്? ബന്ധമുണ്ട് എന്നർത്ഥം. അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശ്, സൂറത്ത് ബഖറയിൽ എഴുതുന്ന 21-22 ആയത്തിലാണ് ഇവിടെ ശൈഖ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ അല്ലാഹുവിന്റെ റുബൂബിയ്യത്ത് പറഞ്ഞുകൊണ്ട് എന്തിലേക്കാണ് ശ്രമിക്കുന്നത്? ഉലൂഹിയ്യത്തിലേക്ക്. എന്റെ ഉലൂഹിയ്യത്തിന്റെ അർത്ഥം പറഞ്ഞ് അങ്ങ് ഓർമ്മിക്കാൻ വേണ്ടി പറയാണ്. അതായത് ആരാധനാ കർമ്മങ്ങൾ അല്ലാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് അവനെ ഏകനാക്കുക, ഇതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. ഉബ്ദു റബ്ബക്കും എന്താണത്? തൗഹീദുൽ ഉലൂഹിയ്യാണ്, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. പക്ഷെ എന്ത് പറയുന്നുണ്ട്? അല്ലാഹുവാണ് പ്രപഞ്ച സൃഷ്ടാവ്. അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശൻ, ഭൂമിയെ നിങ്ങൾക്ക് മെത്തയാക്കി മാറ്റിയവൻ. വസ്സമാഅ ബിനാഅൻ, അതേപോലെ ആകാശത്തെ റൂഫാക്കി മേൽപ്പുരയാക്കി അല്ലാഹു നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു. വഅൻസല മിനസ് സമാഇ മാഅൻ, ഭൂമി ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം, മഴയെ അല്ലാഹു ഇറക്കി തന്നു. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലകും, നിങ്ങൾക്ക് ഉപജീവനമായി റിസ്ഖായിട്ട് കൊണ്ട് വ്യത്യസ്തമായ കനികൾ അല്ലാഹു അത് മുഖേന ഉൽപ്പാദിപ്പിച്ചു തന്നു. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലകും, എന്നാൽ നിങ്ങൾ ഫലാ തജഅലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ പങ്കാളികൾ ഉണ്ടാക്കരുത്, തുല്യരെ നിങ്ങൾ സ്ഥാപിക്കരുത് എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. അപ്പൊ ഇത് ശരിക്കും വളരെ കൃത്യമാണ്. അല്ലാഹുവിന് റുബൂബിയ്യത്ത് പറഞ്ഞുകൊണ്ട് ഉലൂഹിയ്യത്തിലേക്ക് ക്ഷണിക്കുന്ന ഈ ശൈലി ഖുർആനിന്റെ ശൈലിയാണ്. ഈ ശൈലിയാണ് ഷെയ്ഖും ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇബ്നു കസീറിന്റെ ഇബാറത്ത് അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ബലപ്പെടുത്തിക്കൊണ്ട് ഉദ്ധരിക്കുന്നു. ഖാലിബ്നു കസീർ റഹ്മഹുള്ള, എല്ലാം കാണുന്നുണ്ടല്ലോ, കിതാബിൽ കാണുന്നില്ലേ? ഖാലിബ്നു കസീർ റഹ്മഹുള്ള, ഇബ്നു കസീർ പറഞ്ഞു, അൽ ഖാലിഖു ലിഹാദിഹിൽ അഷ്യാ ഹുവൽ മുസ്തഹിഖു ലിൽഇബാദ, ഈ കാര്യങ്ങളെല്ലാം വസ്തുക്കളെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവാകുന്നു ആരാധനക്കർഹൻ. അൽ ഖാലിഖു ലിഹാദിഹിൽ അഷ്യ, അതായത് ഭൂമി, ആകാശം, അതേപോലെ മഴ, കനികൾ, ഇതെല്ലാം സൃഷ്ടിച്ചു അല്ലാഹു. ഈ സൃഷ്ടാവിന് മാത്രമാണ് ആരാധന സമർപ്പിക്കപ്പെടേണ്ടത്. ഹുവൽ മുസ്തഹിഖു ലിൽഇബാദ. അപ്പോൾ തൗഹീദുൽ ഉലൂഹിയയും തൗഹീദുൽ റുബൂബിയയും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ ശൈഖ് പഠിപ്പിക്കുന്നത്. അപ്പം മർ റബ്ബുക എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ വരുന്ന ക്ലാസുകളിൽ മാ ദീനുക എന്ന ചോദ്യത്തിനുള്ള മറുപടി, മൻ നബിയുക, ആരാണ് നിന്റെ പ്രവാചകൻ, പ്രവാചകന്റെ പേര്, അതേപോലെ പ്രവാചകന്റെ പിതാക്കന്മാരുടെ പേര്, നുബുവത്തിന്റെ യാഥാർത്ഥ്യം, ഇതെല്ലാം നാം പഠിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ആഴത്തിൽ ഇൽമു പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.